അധ്യായം 51. നീലകണ്ഠൻ ആയാസത്തോടെ കൺമിഴിച്ചു നോക്കി. മഞ്ഞിൽ മുങ്ങിയ പോലെ കാഴ്ചകളെല്ലാം അവ്യക്തമാവുകയാണ്. നിഴലുകൾ പോലെ ഒരു ഭാഗത്ത് കുഴികുത്തുന്നവരെ കാണാം. കാട്ടുപന്തുകൾക്കപ്പുറത്ത് വെളിച്ചത്തിൻ്റെ തീവ്രമായ പാട കാണാം. ദേവയാനി പതിയെ ഞരങ്ങുന്നതിൻ്റെ ഒച്ച കേൾക്കാം. ബോധം കെടുന്ന മട്ടിൽ കണ്ണുകൾ തനിയെ അടയുന്നു. പെട്ടെന്നാണ് ഭയാക്രാന്തമായൊരു നിലവിളി പൊങ്ങിയത്. നടുക്കത്തോടെ നീലകണ്ഠൻ കണ്ണു തുറന്നു പിടിച്ചു. ദേവയാനിയുടെ ശബ്ദമല്ല, പിന്നെ കാട്ടുപന്തുകൾക്കപ്പുറത്തു നിന്നാണ്, നേതാവിൻ്റെ ശബ്ദമാണ്. പണിയായുധങ്ങൾ നിലത്തെറിഞ്ഞ് അനുചരന്മാർ നിലവിളി കേട്ട ദിക്കിലേക്ക് പായുകയാണ്. ആ കാഴ്ച കണ്ട് അവർ വിറച്ചു. ഷോക്കേറ്റ പോലെ ഉടലുകൾ തരിച്ചു. ശ്വാസമറ്റ് നിശ്ചലരായി. കാട്ടുപുല്ലിൽ ഉടുതുണിയില്ലാതെ കിടന്ന് പുളയുകയാണ് നേതാവ്. മുന്നിൽ പത്തിവിരിച്ച് രണ്ടടി ഉയർന്നു നിൽക്കുന്ന സ്വർണ്ണ നിറമുള്ള വലിയൊരു സർപ്പം. നേതാവ് ചുമലിൽ വലം കൈ പൊത്തിപ്പിടിച്ചിട്ടുണ്ട്. കൈവിരലുകൾക്കിടയിൽ ചോരയുടെ നനവ് ഉറവപ്പെട്ടുന്നുണ്ട്. സർപ്പം പത്തി തിരിച്ച് അനുജന്മാരുടെ നേർക്ക് ഭീഷണമായൊരു നോട്ടം നോക്കി. പകുതി ജീവൻ പോയ പോലെ അവർ വിരണ്ട് പിന്നോട്ടു മാറി. പത്തി വിടർത്തി ഒരു വെപ്രാളവുമില്ലാതെ പാമ്പ് സാവധാനം കാട്ടിലേക്ക് ഇഴഞ്ഞുപോയി. ഭയം കൊണ്ട് വാക്കുകൾ ഒന്നും കിട്ടാതിരുന്ന നേതാവ് ഒടുവിൽ പറഞ്ഞൊപ്പിച്ചു, വേഗം എന്നെ ആശുപത്രിയിൽ, താഴെ വണ്ടിയിൽ. അരയിലൊരു തുണി ചുറ്റി അവർ അമേദ്യത്തിൽ പുതഞ്ഞ നേതാവിനെ കൈകളിലെടുത്തു. ഒരുവൻ വിളക്കുമായി മുന്നിൽ ഓടുന്നത് പോലെ നടന്ന് ധൃതി വെച്ചു. നീലകണ്ഠൻ എല്ലാം അറിയുന്നുണ്ടായിരുന്നു. ദേവയാനിക്ക് അനക്കമുണ്ടായിരുന്നില്ല. ബോധം പോയിട്ടുണ്ടാകുമോ? അതോ എല്ലാം തന്നെ പോലെ അറിയുന്നുണ്ടാകുമോ? പെട്ടെന്ന് കാട് തകരുന്നതുപോലൊരു വലിയ ശബ്ദം പൊങ്ങി. ചെടതാരിക്കാവിൻ്റെ ഭാഗത്തു നിന്നാണ്. തല ആവുന്നത്ര ചിരിച്ച് നീലകണ്ഠൻ ശബ്ദം കേട്ട ദിക്കിലേക്ക് നോക്കി. ചെടതാരിക്കാവിൽ നിന്നും ഒരു കറുത്ത മൃഗം ഇറങ്ങി വരികയാണ്. തങ്ങളുടെ നേർക്കാണ്, നീലകണ്ഠൻ ഭീതിപ്പെട്ടു. മൃഗങ്ങളില്ലാത്ത ഈ കാട്ടിൽ മനുഷ്യമാംസം തിന്നുന്ന ഈ മൃഗം ഏതാണ്? ഈ വിധിയാണോ തങ്ങളെ കാത്തിരുന്നത്? തല ചിരിച്ച് കണ്ണ് ഒന്നുകൂടെ മിഴിച്ച് നീലകണ്ഠൻ വീണ്ടും നോക്കി. വിസ്മയത്തിൽ അയാളുടെ കണ്ണ് തുറിച്ചു. കാട്ടുമൃഗമല്ല ഓടി വരുന്നത്, പഞ്ചിയാണ്. കയ്യിലൊരു വാക്കത്തിയുമുണ്ട്. ഒന്നും ചോദിക്കാൻ നിൽക്കാതെ പഞ്ചി മരത്തിലേക്ക് പാഞ്ഞുകയറി. ദേവയാനിയെ കെട്ടിത്തൂക്കിയ ഊമിബള്ള് ആദ്യം അരിഞ്ഞു, പിന്നെ നീലകണ്ഠനെ താഴത്തിറക്കി. അണച്ചുകൊണ്ട് പഞ്ചി പറഞ്ഞു, കുറച്ച് നേരമായി ഞാൻ ബനത്തിലെടുക്കുന്നു. കോടങ്ങിരിക്കുന്നതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ ഈയുടെ വെളിച്ചം കണ്ട്. എണീറ്റ് ഓടി വന്നതാണ് ഞാൻ. ഈയുടെ വേഗ ജീവരക്ഷണേ ആക്കണം. കുറച്ച് കഴിഞ്ഞാൽ അപ്പം പിന്നെയും ഈയുടെ വരും. ദേവയാനി പൊട്ടിക്കരഞ്ഞു, വേണ്ട പഞ്ചി, ഞങ്ങൾക്കിനി രക്ഷപ്പെടേണ്ട. ഈ കുഴിയിൽ നീ ഞങ്ങളെടുത്തിട്ട് മണ്ണിട്ട് മൂട്. പഞ്ചി ഉടുമുണ്ട് പരതിയെടുത്ത് ദേവയാനി ഉടുപ്പിച്ചു. മറ്റൊന്ന് നീലകണ്ഠനും നൽകി. പഞ്ചി ധൃതി കൂട്ടി. നീലകണ്ഠൻ അമാന്തിച്ചപ്പോൾ പഞ്ചി പറഞ്ഞു, നിങ്ങൾക്ക് ജീവ വേണം. ഈ നാടിന് നിങ്ങൾ വേണം. ദാ ഈയിലെ കൂടെ ഈഞ്ഞുപോ. ഇടം കൈക്കൊണ്ട് ദേവയാനിയെ താങ്ങിപ്പിടിച്ചു. കൊടുങ്കാട്ടിലേക്കുള്ള ഒരു ഇറക്കമായിരുന്നു പഞ്ചി ചൂണ്ടിക്കൊടുത്ത വഴി. അതുകൊണ്ട് മുന്നോട്ടുള്ള ഓരോ അടിയും ദുസ്സഹമായിരുന്നു. പള്ളിപ്പടർപ്പുകൾ കൊത്തിമാറ്റിയും വഴി വിലങ്ങി നിന്ന മരക്കൊമ്പുകൾക്കിടയിലൂടെ നൂണിറങ്ങിയും പാറക്കെട്ടുകൾ കയറിമറിഞ്ഞും അവർ മുന്നോട്ട് നീങ്ങി. വീണുകിടന്ന ഒരു മരത്തടിയിന്മേൽ കുഴയുന്നതുപോലെ വേഗത്തിലിരുന്ന് ദേവയാനി പറഞ്ഞു, വയ്യ, ഹോ, ഞാനിത്തിരി ഇരിക്കട്ടെ. നീലകണ്ഠൻ അരികിലിരുന്നു. താൻ മരിച്ചു പോകുമോ എന്ന് അവൾക്ക് തോന്നി. നീലകണ്ഠൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് അവൾ കിതച്ചു. ചുറ്റും നോക്കി. ഘോരമായ വനമാണ്. ചെറിയ നിലാ വെളിച്ചമുണ്ട്. എങ്കിലും ഇനിയൊരാൾക്കും തങ്ങളെ കണ്ടുപിടിക്കാനാവില്ല, പിന്തുടരാനാവില്ല. നീലകണ്ഠൻ്റെ നെഞ്ചിലേക്ക് ദേവയാനി വിങ്ങിക്കരഞ്ഞു. ഇങ്ങനെ ജീവിക്കുന്നതിൽ ഭേദം മരിക്കുന്നതാണ്. അങ്ങനെ പറയരുത് ദേവി, നാം ഇപ്പോൾ മരിക്കേണ്ടവരല്ല. അതുകൊണ്ടാണല്ലോ പഞ്ചിക്ക് നമ്മെ രക്ഷപ്പെടുത്താനായത്. എൻ്റെ മനസ്സിൽ ഇനിയും വെളിച്ചമുണ്ട്. എന്തിനേയും നേരിടാനുള്ള ധൈര്യമുണ്ട്. മരണം ഒന്നിനും പരിഹാരമല്ല. എവിടെയാണ് പഞ്ചി പറഞ്ഞ ഗുഹ? നമുക്കത് കണ്ടുപിടിക്കുവാൻ കഴിയുമോ? തീർച്ചയായും. അങ്ങ് ദൂരെ ഒരു കൂറ്റൻ മരം കാണുന്നില്ലേ? അത് ബലീന്ദ്രപ്പാളയാണ്, പഞ്ചി കാണിച്ചു തന്ന അടയാളം. അതിൻ്റെ അരികിലാണ് ആ ഗുഹ, മനുഷ്യരാരും കടന്നു ചെല്ലാത്ത ഗുഹ. പിന്നീടുള്ള അവരുടെ യാത്ര കൂടുതൽ കഠിനമായിരുന്നു. ഒടുവിൽ അവർ ആ ബലീന്ദ്രപ്പാളയുടെ ചൂട്ടിലെത്തി. ആകാശമൊട്ടുന്ന ഉയരമുള്ള കൂറ്റൻ വൃക്ഷം, ഭൂമിയെ പൊതിയുന്ന വിസ്താരവും. ബലീന്ദ്രപ്പാളയുടെ മുന്നിലൂടെ ഒരു ചാൽ ഒഴുകിപ്പോകുന്നുണ്ടായിരുന്നു. നീലകണ്ഠൻ അതിലേക്ക് വിരൽ ചൂണ്ടി ആഹ്ലാദത്തോടെ ശബ്ദിച്ചു, വെള്ളം, വെള്ളം. ദേവയാനി ആർത്തിയോടെ ചാലിന് നേർക്ക് പാഞ്ഞു. പിന്നാലെ നീലകണ്ഠനും. കണങ്കാൽ മുങ്ങുന്ന ചെറിയ ചാലാണ്. വെള്ളത്തിൽ പടിഞ്ഞിരുന്ന് അവർ കൈക്കുമ്പിളിൽ കോരി കുടുകുട കുടിക്കാൻ തുടങ്ങി. വയർ നിറയുന്നതുവരെ കുടിച്ചു. പിന്നെ കുറേ നേരം തണുത്ത വെള്ളം തലയിലും ചുമലിലും കോരിയൊഴിച്ചു. മനസ്സും ശരീരവും നന്നായി തണുത്തു. വെള്ളത്തിലിരുന്ന് നീലകണ്ഠൻ ചുറ്റും നോക്കി. കാഴ്ചകൾ തെളിഞ്ഞു വരുന്നു. ഏറിയ സന്തോഷത്തോടെ നീലകണ്ഠൻ തിരിച്ചറിഞ്ഞു. ചാലിന് ഇരുവശത്തും എന്നല്ല, നോക്കുന്നിടത്തെല്ലാം ആ കുറ്റിച്ചെടികളാണ്. കുറ്റിച്ചെടികളിലെല്ലാം ബാലകില്യന്മാർ അനക്കമറ്റ് തപസ് ചെയ്യുകയാണ്. ദേവയാനിയും മനസ്സ് നിറയെ ആ കാഴ്ച കണ്ടു. ഉത്കണ്ഠയോടെ നീലകണ്ഠൻ കണ്ണു നീട്ടി. ഗുഹ എവിടെയാണ്? നോക്കിയിരിക്കെ കുറ്റിച്ചെടികൾക്കപ്പുറത്തെ ഇരുട്ടിൽ ഗുഹ തെളിഞ്ഞു വന്നു. വലിയൊരു ഗുഹ. മുമ്പൊരിക്കൽ ദേവയാനിയുമായി പിണങ്ങിയപ്പോൾ ഒളിച്ചു താമസിച്ച ഗുഹയാണോ? അതുപോലെ നീലകണ്ഠന് തോന്നി. നീലകണ്ഠൻ വിരൽ ചൂണ്ടി. ഇതാ നമ്മൾ അന്വേഷിച്ച ഗുഹ. സന്തോഷത്തോടെ ദേവയാനി തലകുലുക്കി. നീലകണ്ഠൻ എഴുന്നേറ്റു. വരൂ, നമുക്കകത്തേക്ക് കയറാം. വെള്ളച്ചാൽ മുറിച്ചു കടന്ന് ഈറനോടെ അവർ ഗുഹാമുഖത്തേക്ക് നടന്നു. ഗുഹയിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ തുടങ്ങുന്ന നിമിഷത്തിൽ മുഴക്കമുള്ള ശബ്ദത്തോടെ ഗുഹ കൽപ്പിച്ചു, നിൽക്കൂ. മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഇഴജീവികൾക്കും മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ. അമ്പരപ്പോടെ അവർ പരസ്പരം ഇഴിച്ചു നോക്കി. ഉയർത്തിയ വലങ്കാൽ പിന്നോട്ടെടുത്തു. നീലകണ്ഠൻ ഗുഹയുടെ അകത്തേക്ക് ചൂണ്ടി. ദേവി, നീ കണ്ടോ? ദേവയാനി ശ്രദ്ധിക്കുകയായിരുന്നു. ഗുഹയുടെ ഉള്ളിൽ നിറയെ മൃഗങ്ങൾ വിശ്രമിക്കുകയാണ്. പല ജാതി മൃഗങ്ങൾ, ചെറുതും വലുതുമായവ. എന്തു വേണമെന്നറിയാതെ അവരങ്ങനെ അന്തിച്ചു നിൽക്കുമ്പോൾ ഗുഹയുടെ ശബ്ദം വീണ്ടും മുഴങ്ങി. അഭയം വേണമെങ്കിൽ നിങ്ങൾക്ക് അകത്തേക്ക് വരാം. പക്ഷേ അരയിൽ ചുറ്റിയ ആ ജീർണതയുണ്ടല്ലോ, അത് വലിച്ചെറിയണം. കേട്ട മാത്രയിൽ ഇരുവരും ഉടുതുണി ഉരിഞ്ഞ് ചാലിലേക്ക് വലിച്ചെറിഞ്ഞു. പൂർണ്ണ നഗ്നരായി. ഗുഹ അരുമയോടെ ശബ്ദിച്ചു, വരൂ. ഒന്നിച്ചാണ് അവർ ഗുഹയിലേക്ക് വലങ്കാൽ ഊന്നിയത്. വലിയൊരു വഞ്ചിയിൽ കാൽവെച്ചപ്പോഴെന്ന വിധം ഗുഹ ഒന്ന് ആടി ഉരഞ്ഞതായി പുരുഷനും സ്ത്രീക്കും ഒരേ സമയം തോന്നി. അനിർവചനീയമായൊരു ആനന്ദത്തിൻ്റെ കുളിർക്കാറ്റ് അവരെ ആശ്ലേഷിച്ചു. മുന്നോട്ട് നീങ്ങവെ മൃഗങ്ങളെ അടുത്തു കണ്ടു. മൃഗങ്ങൾ മാത്രമല്ല, ഇഴജന്തുക്കളും പക്ഷികളുമുണ്ട്. മുന്നിലത ഗംഭീരമായ ആകാരത്തോടെ എന്മകജയുടെ അടയാളമായ രണ്ട് പുലികൾ, ആൺപുലിയും പെൺപുലിയും. കൂറ്റനൊരു കറു ഗുഹയിൽ തൂങ്ങിനിന്ന വേരിൽ ഉറക്കം ഞെട്ടിയിരിപ്പുണ്ട്. പുലികൾക്കപ്പുറത്ത് നാനാജാതി ജീവികൾ ഇടം പിടിച്ചിരുന്നു. ഒരു പാറക്കല്ലിന്മേലിരുന്ന് സന്തോഷത്തോടെ തലയാട്ടുന്നതാരാണ്? ഓ, സുഗ്രീവനാണ്. സുഗ്രീവൻ്റെ അരികിൽ തലപൊന്തിച്ചു നിൽക്കുകയാണ് ശുഗൻ. പാറക്കല്ലിന് താഴെ ചുരുണ്ടുകൂടി കിടക്കുന്നത് പെരുമ്പാമ്പാണ്. പെരുമ്പാമ്പിനരികിൽ രണ്ട് വലിയ തവളകൾ മുട്ടിയുരുമി ഇരുന്നു. തൊട്ടടുത്ത് കറുത്തിരുണ്ട ഞണ്ട്, കോടങ്കിരിത്തോട്ടിൽ ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ട ഞണ്ട്. പരിചയഭാവത്തോടെ അത് തൻ്റെ കത്രിക കൈകൾ അവർക്ക് നേരെ വീശി. സ്ത്രീ പുരുഷൻ്റെ കൈപിടിച്ചു. നോക്കൂ, പീഠം പോലെ ഉയർന്നൊരു കരിങ്കലിൽ സ്വർണ്ണ നിറമുള്ള ഒരു വലിയ സർപ്പം പത്തിവിരിച്ച് അവരുടെ വരുവനെ കൗതുകത്തോടെ ഉറ്റുനോക്കുകയാണ്. ഗുഹയുടെ ഗംഭീരമായ ശബ്ദം ഉയർന്നു. എന്മകജയിൽ വിഷമഴയുടെ പ്രളയം തുടങ്ങുമ്പോൾ ജീവജാലങ്ങളിൽ ശേഷിച്ചവ ഇവിടെ അഭയം തേടി വസിക്കും. വിഷമഴ പെയ്തു തീരുന്നതുവരെ പുരുഷനും സ്ത്രീക്കും ഒന്നും വിശ്വസിക്കാനായില്ല. ഒരു നീണ്ട സ്വപ്നത്തിലൂടെ കടന്നു പോവുകയാണോ തങ്ങളെന്ന് അവർക്ക് ഒരുപോലെ തോന്നി. ചെടുതാരി മലയുടെ മുകളിൽ തലകീഴായി തൂങ്ങിക്കിടന്ന് കാണുന്ന സ്വപ്നമാണോ ഇതെല്ലാം? പെട്ടെന്ന് വഞ്ചി ഉലയുന്നതുപോലെ ഗുഹ പതുക്കെ ചാഞ്ചാടുവാൻ തുടങ്ങി. ഗുഹയുടെ ഉള്ളിൽ, വളരെ ഉള്ളിൽ, നക്ഷത്രം പോലെ ഒരു വെളിച്ചം പ്രത്യക്ഷപ്പെട്ടു. ആദരവ് കലർന്ന സ്വരത്തിൽ ഗുഹ പറഞ്ഞു, ആരും ശബ്ദിക്കരുത്. സർവജീവജാലങ്ങളും വെളിച്ചം കണ്ട ദിക്കിലേക്ക് നിശബ്ദരായി നോക്കി. ആരാണ് വരുന്നത്? പൊൻവെളിച്ചം സമീപസ്ഥമാവാൻ തുടങ്ങിയപ്പോൾ പുരുഷനും സ്ത്രീയും തിരിച്ചറിഞ്ഞു. വെളിച്ചമല്ല, സ്വർണ്ണ നിറമുള്ള ഒരു മൃഗമാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും പതുക്കെ നടന്നു വരുന്നത്. സ്ത്രീ പറഞ്ഞു, നോക്കൂ, അതൊരു കഴുതയാണ്. ആശ്ചര്യത്തോടെ പുരുഷൻ തലകുലുക്കി. അതെ, ഒരു കഴുതയാണ്. എല്ലാ ജീവജാലങ്ങൾക്കും കാണത്തക്ക വിധത്തിൽ കഴുത ഒരു വലിയ പാറക്കല്ലിന്മേൽ കയറി നിന്നു. അതിപുരാതനമായ ഏതോ കാലത്തു നിന്നും കയറി വന്ന പോലെ നിഗൂഢമായൊരു പരിവേഷം കഴുതയുടെ ചുറ്റും പ്രകാശിച്ചിരുന്നു. കുഞ്ചിരോമങ്ങളും താടിരോമങ്ങളുമൊക്കെ നരച്ച മുതുമുതുക്കനായ ഒരു കഴുത. സ്വപ്നത്തിൻ്റെ തുടർച്ചയിലാണോ താനെന്നറിയാൻ പുരുഷൻ സ്ത്രീയുടെ കൈവിരലുകളിൽ തൊട്ടു. അതേ ഭാവത്തോടെ സ്ത്രീയും പുരുഷൻ്റെ വിരലുകളിൽ പിടിമുറുക്കി. ശബ്ദം കേട്ട് പുരുഷനും സ്ത്രീയും തിരിഞ്ഞു നോക്കി. ഗുഹയിലേക്ക് അന്നേരം ഒരു കടൽ കയറി വരുന്ന പോലെ തോന്നി. വിസ്മയത്താൽ അവരുടെ കണ്ണുകൾ തുറിച്ചു. കടലല്ല, ബാലകില്യന്മാരാണ്. ഇത്തിരി പോന്ന ശരീരമുള്ള നഗ്നരായ 60,000 ബാലകില്യന്മാർ ഒന്നിച്ച് കയറി വരികയാണ്. ഗുഹയിലെ ശേഷിച്ച ഇടങ്ങളിലൊക്കെ അവർ നിറഞ്ഞിരുന്നു. എങ്ങും നിശബ്ദത പരന്നു. അർത്ഥഗർഭമായ നോട്ടം ചുറ്റും നോക്കിയ ശേഷം വായിലെ ഉമി തുപ്പിക്കളഞ്ഞ് കഴുത മുരടനക്കി. നിശബ്ദത അന്നേരം ഒന്നുകൂടെ കനത്തതായി. തിളക്കമുറ്റ കണ്ണുകളോടെ ചുറ്റും നോക്കിക്കൊണ്ട് ഗംഭീരമായ സ്വരത്തിൽ കഴുത പറഞ്ഞു, എല്ലാവരും കേൾക്കണം, എനിക്ക് പറയുവാനുണ്ട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. സ്ത്രീയും പുരുഷനും മാത്രമല്ല, സർവചരാചരങ്ങളും ശ്രദ്ധാലുക്കളായി. നോവൽ അവസാനിച്ചു.